ஆகாசவாணி. நமஸ்காரம். வார்த்தைகள் வாசிக்கிறது கோபகுமார். பிரதான வார்த்தைகள். உபராஷ்டிரபதி சிபி ராதாகிருஷ்ணன் ஸ்ரீலங்க சந்தர்சனத்தில் நாளே தொடக்கமாகும். ஸ்ரீலங்கன் பிரசிடண்டுமையும் பிரதானமந்திரியுமையும் கூடிக்காட்ச நடத்தும். பிரதானமந்திரி நரேந்திரமோடி இன்று ராத்திரி 8:30 ராஜ்யத்தை அபிசம்போதன செய்யும். பட்ஜெட் சம்மேளனம் பூர்த்தியாக்கி பார்லமெண்டின் இருசபகளும் அனிச்சிதகாலத்தேக்கு பிரிஞ்சு. US உபரோதத்தின் மறுபடியாய் ஹோர்முஸ் கடலெடுக்கு வீண்டும் அடச்சதாய் ஈரான் பிரகியாபிச்சு. இந்தியில் நின்றுள்ள ஈ வருஷத்தை ஹஜ்ஜ் தீர்த்தாடனத்தின் தொடக்கமாய் ஆதிய சங்கம் ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. ISL ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. IPL ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ ചെന്നൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാകാത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ ബില്ലിന് സഭയിൽ 3-2 ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട 3 ദിവസത്തെ പ്രത്യേക സമ്മേളനവും ഇന്ന് പൂർത്തിയായി. ഇതോടെ ഈ വർഷം ജനുവരി 28 ആരംഭിച്ച പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അവസാനിച്ചു. ലോക്സഭയിൽ നടത്തിയ സമാപന പ്രസംഗത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ സഭ 93% പ്രവർത്തനക്ഷമത രേഖപ്പെടുത്തിയതായി സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ആകെ 31 സഭാ സിറ്റിംഗുകൾ നടന്നതായി അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ 12 സർക്കാർ ബില്ലുകൾ അവതരിപ്പിക്കുകയും 9 ബില്ലുകൾ പാസാക്കുകയും ചെയ്തു. ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭ 157 മണിക്കൂറിലധികം പ്രവർത്തിച്ചതായി സഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അറിയിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഫലപ്രദവും വിജയകരവുമായിരുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. കേന്ദ്ര ബജറ്റും നിരവധി പ്രധാന നിയമനിർമ്മാണ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസായതായി ബജറ്റ് സമ്മേളനം അവസാനിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി പറഞ്ഞു.
बहुत ही प्रोडक्टिव बजट सेशन रहा है. यूनियन बजट बहुत अच्छी तरह से पारित हुआ, फिर फाइनेंस बिल पारित किया गया है. दूसरे पार्ट में प्रधानमंत्री जी ने वेस्ट एशिया क्राइसिस को लेकर के स्टेटमेंट दिया. 3 दिन स्पेशल सिटिंग एक्सटेंशन किया गया. नारी शक्ति वंदन अधिनियम डिलिमिटेशन अमेंडमेंट बिल पेश किया गया था, ये बिल पारित नहीं हो पाया. बाकी जितना भी सरकारी बिल्स थे सब पारित हुआ.
വനിതാ സംവരണത്തിനായുള്ള ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാകാത്തതിനെക്കുറിച്ച് പ്രതികരിക്കവേ സ്ത്രീകളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി ആകാശവാണി വാർത്തകളോട് സംസാരിക്കവേ പറഞ്ഞു. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനാണ് നിയമസഭയിലും ലോക്സഭയിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പ്രതികരിച്ചു. അതേസമയം ഫെഡറൽ ഘടനയിൽ മാറ്റം വരുത്താനും രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുമുള്ള ശ്രമം പ്രതിപക്ഷം പരാജയപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അവകാശപ്പെട്ടു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയിൽ 2% വർദ്ധനവ്. ഈ വർഷം ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർദ്ധന. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 2028 മാർച്ച് വരെ തുടരുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ 2 ദിവസം ശ്രീലങ്ക സന്ദർശിക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായക, പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂര്യ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. കൊളംബോയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ ഭവന പദ്ധതിയുടെ 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീടുകൾ തമിഴ് സമൂഹങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്ക് വെർച്വലായി കൈമാറും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം ശേഷിക്കെ പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. ഈ മാസം 23-നാണ് പശ്ചിമബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ അതേ ദിവസം ഒറ്റഘട്ടമായി വോട്ടിംഗ് നടക്കും. പശ്ചിമബംഗാളിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ലക്ഷ്മണ രേഖ എന്ന നിലയിൽ വെളുത്ത ചോക്ക് ഉപയോഗിച്ച് 100 മീറ്റർ ചുറ്റളവിൽ അതിർത്തി രേഖ അടയാളപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡുകൾ ഇതിലൂടെ 2 അധിക ഘട്ടങ്ങളിൽ കൂടി പരിശോധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
US ഉപരോധത്തിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് അറിയിച്ചതാണ് ഇക്കാര്യം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US ഉപരോധം പ്രാബല്യത്തിൽ തുടരുന്നിടത്തോളം കാലം കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുന്നത് തുടരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. US മധ്യസ്ഥതയിൽ ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നതിനുശേഷം പശ്ചിമേഷ്യ ശാന്തത കൈവരിച്ചു. ഒരു റിപ്പോർട്ട്.
ഇസ്രായേലും ഇറാനും തമ്മിലുള്ള 6 ആഴ്ചത്തെ പോരാട്ടത്തിന് ശേഷമാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി ഹോർമൂസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും പൂർണ്ണമായും തുറന്നതായി പ്രഖ്യാപിച്ചു. തുടർന്ന് എണ്ണവില ഏകദേശം 10% കുറഞ്ഞു. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ US ഉപരോധം തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. ഉപരോധം തുടരുകയാണെങ്കിൽ കടലിടുക്ക് തുറന്നിരിക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും മുന്നറിയിപ്പ് നൽകി. ഇത് മേഖലയിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട്. ലെബനൻ വെടിനിർത്തൽ ബെയ്റൂട്ടുമായുള്ള ചരിത്രപരമായ സമാധാന ചർച്ചകൾക്ക് ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനും തമ്മിലുള്ള കൂടിക്കാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ വൈറ്റ് ഹൌസിൽ നടക്കുമെന്നും ട്രംപ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. 371 തീർത്ഥാടകർ അടങ്ങുന്ന ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് സൌദി അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി ശ്രീവത്സ കൃഷ്ണ ഹജ്ജ് തീർത്ഥാടകരെ യാത്രയാക്കി. കേന്ദ്രമന്ത്രി കിരൺ റിജിജു എല്ലാ തീർത്ഥാടകർക്കും സുരക്ഷിത യാത്ര നേർന്നു. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ജന്മനാട്. 9 മൃതദേഹങ്ങളും സംസ്കരിച്ചു. മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിലയിടങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂർ പൂരം കൊടിയേറാൻ ഇനി ഒരു ദിനം കൂടി. തിങ്കളാഴ്ച രാവിലെ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളിൽ കൊടിയേറുന്നതോടെ ഇത്തവണത്തെ പൂരത്തിന് തുടക്കമാകും. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ആനയും ആൾക്കൂട്ടവും താളമേള വിസ്മയങ്ങളും വിരിയുന്ന പൂരം കൊടിയേറാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരത്തിനുള്ള ഒരുക്കങ്ങളിൽ സജീവമാവുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകകക്ഷി ക്ഷേത്രങ്ങളും. മുൻവർഷങ്ങളെക്കാൾ നിരവധി വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ചാണ് ഓരോ വർഷവും പൂരം കൊടിയേറുന്നത്. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പന്തൽ നാട്ടുകർമ്മം കഴിഞ്ഞതോടെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. April 24 സാമ്പിൾ വെടിക്കെട്ട്. April 25 പൂര വിളംബര ചടങ്ങുകൾ നടക്കും. 26-ഉം 27-ഉം പൂരപ്രേമികൾ കാത്തിരിക്കുന്ന വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച തൃശൂർപുരം അരങ്ങേറുക.
8 ദിവസത്തെ വിഷു ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്ക് അടയ്ക്കും. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വിഷുക്കണി ദർശനം. പ്രതിമാസ പൂജയ്ക്കായി ക്ഷേത്രം May 14 വീണ്ടും തുറക്കും. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ തോൽപ്പിച്ചത്. ഇന്നത്തെ 2-ാമത്തെ മത്സരത്തിൽ ഗോവ മുംബൈ സിറ്റിയെ നേരിടുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. 2-ാമത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. എല്ലാ ഇന്ത്യൻ പൌരന്മാരും ഓരോ തവണയും രാജ്യം വിടുന്നതിന് മുമ്പ് ആദായനികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാവർക്കും നിർബന്ധമല്ലെന്നും ചില നിയമപരമായ സാഹചര്യങ്ങളിൽ പ്രത്യേക വ്യക്തികൾക്ക് മാത്രമേ അവ ആവശ്യമുള്ളൂവെന്നും വിഭാഗം കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ശ്രീലങ്ക സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ശ്രീലങ്കൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. US ഉപരോധത്തിന് മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. ISLൽ ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. IPLൽ ഡൽഹി ബംഗളൂരുവിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു.